السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. ثمون آيات غلانا نمل قديشي മൂന്ന് ആയത്തുകളും നിങ്ങളിൽ എല്ലാവർക്കും ഹിഫ്ലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്നാമത്തെ ആയത്ത് വമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. രണ്ടാമത്തെ ആയത്ത് വലഖദ് ബഅസ്ന ഫി കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇബ്ദുല്ലാഹ വജ്തനിബു തൗ. മൂന്നാമത്തെ ആയത്ത് വഖല റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. ഇതോടുകൂടി കിതാബു തൗഹീദിന്റെ മൂന്ന് ആയത്ത് നമ്മൾ ഹിഫ്ളാക്കി. അതിന്റെ തുടക്കമടക്കം കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖുല്ലാഹി അലൽ അബീദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ വഅലൈഹി തവക്കുൽ കിതാബു തൗഹീദ് വഖൗലുല്ലാഹി തആല. ഇങ്ങനെ ഈ പുസ്തകം നമ്മൾ ഹിഫ്ളാക്കണം. ആ പുസ്തകം ഹിഫ്ളാക്കാൻ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പമുള്ള ഭാഗങ്ങളാണ് ഈ കഴിഞ്ഞതൊക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തു അന്നിസയിലെ ആയത്താണ്, അതോടൊപ്പം സൂറത്തുൽ അൻആമിലെ ആയത്തും. സൂറത്തുൽ നിസയിലെ ആയത്ത് ധാരാളം വിശദീകരിക്കാനില്ല. നമ്മൾ ഇത്രയും പറഞ്ഞതിന്റെ ആവർത്തനം തന്നെയാണ് ആ ആയത്തിൽ ഉള്ളത്. സൂറത്തുൽ നിസയിലെ 36-ാമത്തെ ആയത്താണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം നൽകിയിട്ടുള്ളത്. ആ ആയത്ത് പ്രകാരമാണ് വഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ. വഅബുദുല്ലാഹ ഇതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചതാണ്. വഖല റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അതേ അർത്ഥം തന്നെയാണ് ഇവിടെ. വഅബുദുല്ലാഹ നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുക. ഇബാദത്തിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അള്ളാഹു എന്നതിന്റെ അർത്ഥം എന്താണെന്ന് പഠിച്ചു. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. വഅബുദുല്ലാഹ നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുക. ولا تشركوا به شيئا ولا تشركوا ولا نفين ഉള്ള കലിമത്താണത്, ഹർഫാണത്, അരുദ് എന്ന അർത്ഥം. ولا تشركوا به ولا تشركوا നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, പങ്ക് ചേർക്കരുത്. ബിഹി അവനിൽ, അതായത് ولا تشركوا بالله. واعبدوا الله എന്നതിൽ അല്ലാഹ് എന്ന് വന്നില്ലേ, അതിലേക്കാണ് ولا تشركوا به എന്നുള്ള ഈ തഹാ മടങ്ങുന്നത്. ബിഹി അവനിൽ നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. വല തുശ്രിക്കു ബിഹി ഷൈഅ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. അറബി പഠിക്കുന്ന ആളുകൾക്കറിയാം അന്നക്കിറത്തു ഫി സിയാഖിന്ന ഫി തുഫീദുൽ ഉമൂം, ഇതൊരു ഖാഇദയാണ്. അന്നക്കിറത്തു ഫി സിയാഖിന്ന ഫി തുഫീദുൽ ഉമൂം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നഫിയുണ്ട്. നഫി എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷേധം, പാടില്ല, അരുത്, ഇല്ല എന്നിങ്ങനെ അർത്ഥമുള്ള പ്രയോഗമുണ്ട്. വല തുശ്രിക്കു, അതോടൊപ്പം എന്തിനെ നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന ആ വാക്കുണ്ടല്ലോ, ഷെയ് എന്ന് പറഞ്ഞ വാക്ക്, അത് നക്കിറയാണ്. നക്കിറ എന്ന് പറഞ്ഞാൽ അലിഫ്ലാം ഇല്ലാതെയാണ്, മഅരിഫയാകാതെയാണ് അത് വന്നിട്ടുള്ളത്. നക്കിറ മഅരിഫ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. ഇപ്പൊ കിതാബുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു കിതാബ് എന്നാണ്. കിതാബുൻ പുസ്തകം. എന്നാൽ അൽ കിതാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അൽ കിതാബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് ഒരു പ്രത്യേക കിതാബിനെ കുറിച്ച്, അതായത് മഅരിഫ, മഅറൂഫായത്, അറിയപ്പെട്ടത്. എന്നാൽ നക്കിറയായി വരാൻ തന്നെ അലിഫ്ലാം ഇല്ലാതെ വരാന്ന് മൊത്തത്തിൽ പറയാം, അതല്ലാത്ത രൂപങ്ങളും അതിനുണ്ട്. വല തുശ്രിക്കു ബിഹി ഷൈഅ, അവനിൽ ഒന്നിനെ തന്നെയും നിങ്ങൾ പങ്കു ചേർക്കരുത്, ഒരു കാര്യത്തെയും, ഒരു ചെറിയ കാര്യത്തെ പോലും. അങ്ങനെയുള്ള ഉമൂം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന അർത്ഥം അതിന് കിട്ടും. അന്നക്കിറ തുഫീസിയ ഫിന്നഫി തുഫീദു അൽ ഉമൂം എന്ന് ഇതിനെ അറബിയിൽ ഖാഇദയായി പറയാറുണ്ട്. നക്കിറയുള്ള സർവുദാഹത്തിൽ ലാ ഇലാഹ, ലാ അൽ ഇലാഹ എന്നല്ല, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. മനസ്സിലായില്ല, തമ്മിൽ വ്യത്യാസമുണ്ട്. ലാ അൽ ഇലാഹ ഇല്ലല്ലാ എന്നല്ല, പക്ഷ ലാ ഇലാഹ ഇല്ലല്ലാ. അതുപോലെ ലാ തഅബുദു ഇല്ലല്ലാഹ് ഔ ലാ വഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ, വലാ തുശ്രികു ബിഹി ഷൈഅ എന്നല്ല, അലിഫ്ലാമില്ലേ അവിടെ. വലാ തുശ്രികു ബിഹി ഷൈഅൻ, ഒന്നിനെ തന്നെയും ഒരു കാര്യത്തെയും. ഷൈഅ എന്ന പദത്തിൽ എന്തൊക്കെ പെടുമോ, എന്തൊക്കെ വസ്തുക്കളുണ്ടോ, വിഗ്രഹമാകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ, ഉലിയാക്കന്മാരാകട്ടെ, എന്താകട്ടെ, വലാ തുശ്രികു ബിഹി ഷൈഅ, ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന അർത്ഥമാണ് അവിടെ കിട്ടുക. ഇതിന് അറബിയിൽ പറയാം ഇതൊരു കാഇദയാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു നിയമമാണ്. ഇവിടെ ഒന്നിനെ തന്നെയും ഒരു നിലക്കും ശിർക്ക് ചെയ്യരുത് എന്നതിൽ നിന്ന് പല മാനയും നമുക്ക് കിട്ടും. ഒന്നാമത്തെ കാര്യം, ഒരു കാര്യത്തെയും നിങ്ങൾ ശിർക്ക് ചെയ്യാൻ പാടില്ല. അത് അമ്പിയാക്കന്മാരാകട്ടെ, മലക്കുകളാകട്ടെ, ഒന്നിനെയും ശിർക്കിൽ ചെയ്യാൻ പാടില്ല, പങ്കുചേർക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാന തആലക്കുള്ള ഇബാദത്തിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്ന ഒരു അർത്ഥവും കിട്ടും. രണ്ടാമത്തെ അർത്ഥം, വലാ തുശ്രികു ബിഹി ഷൈഅ എന്നതിൽ നിന്ന് ഷിർക്കുൻ അസ്ഗറാകട്ടെ, ഷിർക്കുൻ അക്ബറാകട്ടെ, രണ്ടും പാടില്ല. ഷിർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊന്നും തന്നെ പാടില്ല എന്ന അർത്ഥം ഇതിൽ നിന്ന് കിട്ടും. പരിപൂർണമായ നിഷേധമാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുക. വഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ. ഈ ആയത്തിൽ ഇനി കൂടുതൽ നമ്മൾ വിശദീകരിക്കുന്നില്ല. ഈ നമ്മുടെ വിഷയം, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായിട്ട് അതിന് വ്യക്തമായ നേരെ ബന്ധമില്ലാത്തതും, എന്നാൽ നമ്മൾ ഇന്ന് ഗൗരവത്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആയത്ത് ഈ ആയത്ത് പഠിക്കേണ്ടത് തന്നെയാണ്. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും ഖുർആൻ കയ്യിലെടുക്കുക. എല്ലാവരും ഖുർആനിലെ സൂറത്തുൽ അൻആം 151-ാമത്തെ ആയത്ത് നമ്മൾ എടുക്കുക. സൂറത്തുൽ അൻആമിലെ 151, 152, 153 ഈ മൂന്ന് ആയത്തുകളും നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതാണ്. ഈ ആയത്താണ് ഷെയ്ഖ് അടുത്തതായി കൊടുത്തിട്ടുള്ളത്. ആയത്ത് ആരെങ്കിലും ഒരാൾ ഒന്ന് ഓതുന്നത് നന്നായിരിക്കും. ആരാ ഒന്ന് ഓതുക? ഹംദാനെ, നീ എന്നെ ഒന്ന് ഓതിക്ക. ആയത്തൊന്ന് നമ്മൾ ആദ്യം കേൾക്കുക. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികു ബിഹി ഷൈഅ وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون. قرآن لا آيات قليل പണ്ഡിതന്മാരിൽ പലരും സഹാബികളടക്കമുള്ളവർ വളരെ പ്രാധാന്യം നൽകിയ ആയത്താണ് ഈ പറയാൻ പോകുന്ന, ഈ പഠിക്കാൻ പോകുന്ന മൂന്നായത്തുകൾ. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ഖുൽ ഖുൽ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയാണ്. ഖുൽ പറയുക, മുഹമ്മദേ പറയുക. ഖുൽ തആലൂ, തആലൂ എന്ന് പറഞ്ഞാൽ തആൽ എന്ന് നമ്മൾ അറബിയിൽ പറയാറുണ്ട്. തആൽ എന്തതിനർത്ഥം? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരൂ എന്നർത്ഥമാണ് അതിനുള്ളത്. യഥാർത്ഥത്തിൽ അൽഉലു എന്ന പദത്തിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. വിളിക്കുന്നയാൾ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറി നിന്നിട്ട് ഇർഫ ഇലയ്യ, നീ എന്റെ അടുക്കലേക്ക് ഉയർന്നു വരിക എന്ന് പറയുന്നത് പോലെയാണ് ഈ പദം. തആലൂ എന്ന് പറഞ്ഞാൽ നീ ഉയരത്തിലേക്ക് വരിക എന്ന്. ഈ പദം പറയാനുള്ള കാരണം, വിളിക്കുന്നയാള് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ കുറച്ച് ഉയരത്തുനിന്നായിരിക്കും വിളിക്കുന്നത്, അപ്പൊ അയാളുടെ അടുക്കലേക്ക് കയറി വരൂ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഈ പദം വന്നിട്ടുള്ളത്. ഖുൽ തആലൂ, നീ വരിക. ഐ അഖ്ബിലു വഹലുമു, ഇതൊക്കെ അറബിയിൽ അതിന് പര്യായ പദമായി പറയാൻ പറ്റും. അഖ്ബിലു, നിങ്ങൾ മുന്നിട്ട് വരിക. ഹലുമു, ഖുൽ തആലൂ അത്ലു, അത്ലു എന്ന് പറഞ്ഞാൽ അഖ്റഉ അലൈക്കും, അഖ്റ, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാം, തിലാവത്ത് ചെയ്തു തരാം. തിലാവത്തുൽ ഖുർആൻ എന്ന് പറയില്ലേ നമ്മള്, അത്ലു എന്ന് പറഞ്ഞാൽ ഞാൻ തിലാവത്ത് ചെയ്തു തരാം, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. അത്ലു അലൈക്കും, ഖുൽ തആലൂ അത്ലു നിങ്ങൾ വരിക. അത്ലു, ഞാൻ പറഞ്ഞു തരാം. മാ ഹറമ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്. മാ ഹറമ റബ്ബുക്കും, റബ്ബുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റബ്ബ്. ഹറമ എന്ന് പറഞ്ഞാൽ ഹറമ, ഹല്ലല എന്ന് പറഞ്ഞാൽ അഹല്ല എന്ന് പറഞ്ഞാൽ അനുവദനീയമാക്കി, ഹറമ എന്ന് പറഞ്ഞാലോ നിഷിദ്ധമാക്കി, ഹറാമാക്കി. മാ ഹറമ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ഹറാമാക്കിയവ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഖുൽ തആലൂ, പറയുക, വരൂ എന്ന് അവരോട് പറയുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കുമേൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ആയത്തിൽ ഒരു പ്രധാനപ്പെട്ട സൂചനയുണ്ട്. അത്ലു മാ ഹറംതു അലൈക്കും എന്നല്ല, ഞാൻ ഹറാമാക്കിയത് എന്നല്ല. മാ ഹറമ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ഹറാമാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഹറാമും ഹലാലും നിശ്ചയിക്കാനുള്ള അധികാരമുള്ളൂ, വേറെ ഒരാൾക്കുമില്ല. അതുകൊണ്ടാണ് മാ ഹറമ അല്ലാഹു എന്ന് പറയാതിരുന്നത്. മാ ഹറമ റബ്ബുക്കും, റബ്ബ് എന്ന പദത്തിൽപ്പെട്ടതാണ്, അവനാണ് പരിപൂർണമായ അധികാരമുള്ളത്. പരിപൂർണമായ അധികാരവും സൃഷ്ടികളുടെ മേലുള്ളത് അള്ളാഹുവിനാണ്. അത് റബ്ബ് എന്ന പദത്തിന്റെ അർത്ഥങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് മാ ഹറമ റബ്ബുക്കും എന്ന് പറഞ്ഞത്, മാ ഹറമല്ലാ എന്ന് പറഞ്ഞില്ല. കാരണം റബ്ബ് എന്ന പദം കൂടുതൽ അർത്ഥം വ്യക്തമാക്കി തരുന്നു. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് മേൽ ഹറാമാക്കിയത്, കാരണം റബ്ബിനെ ഹറാമാക്കാനും ഹലാലാക്കാനുമുള്ള അധികാരമുണ്ട്. റബ്ബിനെ ഹറാമാക്കാനും ഹലാലാക്കാനുമുള്ള അധികാരമുള്ളൂ. മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങൾക്കുമേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, അല്ലാ തുശ്രികു ബിഹി ഷൈഅ, അൻ പ്ലസ് ലാ, അതാണ് അല്ലാ. അൻ എന്ന പദവും ലാ എന്ന പദവും കൂടി ചേർന്നിട്ടതാണ് അല്ലാ. അന്നെന്ന് പറഞ്ഞാൽ ഇവിടെ തഫ്സീറിന് വേണ്ടിയാണ്. എന്തൊക്കെയാണ് അള്ളാഹു ഹറാമാക്കിയത് അത് ഞാനത് വിശദീകരിക്കാൻ പോവാണ്. അതിനാണ് അൻ എന്ന പദം അവിടെ വന്നത്. അറബി ഭാഷാപരമായിട്ടുള്ള ചർച്ചയാണ് അല്ലാ തുശ്രികു ബിഹി ഷൈഅ. ഒന്നാമത്തെ കാര്യം, അല്ലാ തുശ്രികു, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. അല്ലാ തുശ്രികു, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. ബിഹി, ബിഹി എന്നാൽ ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. അല്ലാ തുശ്രികു ബിഹി ഷൈഅ, ഒന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കൊപ്പം നിങ്ങൾ ഒന്നിനെയും ശിർക്ക് ചെയ്യരുത്. അതാണ് ഒന്നാമത്തെ ആയത്, ഒന്നാമത്തെ കൽപ്പനയാണ്. രണ്ടാമത്തെ കൽപ്പന, വബിൽ വാലിദൈനി ഇഹ്സാന, നമ്മൾ ഇന്നലെ വിശദീകരിച്ചതാണ്. വബിൽ വാലിദൈൻ, അൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം, ഒന്നാമത്തെ ഉദ്ദേശം ജന്മം നൽകിയ പിതാവും മാതാവുമാണ്. അതിനു മേലെയുള്ളവരും അതിൽ ഉൾപ്പെടും. വബിൽ വാലിദൈനി ഇഹ്സാന, അവരോട് നിങ്ങൾ എന്തു ചെയ്യണം? നന്മ കാണിക്കണം. രണ്ടാമത്തെ കാര്യം അതാണ്. അത്ലുമ ഹറമ റബ്ബുക്കും അലൈക്കും, അള്ളാഹു നിങ്ങളുടെ മേൽ ഹറാമാക്കിയ കാര്യങ്ങൾ, നിഷിദ്ധമാക്കിയത് എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങൾ അള്ളാഹു ശിർക്ക് ചെയ്യരുത്. രണ്ടാമത്തേത്, വബിൽ വാലിദൈനി ഇഹ്സാന, അവിടെ ഹറാമാക്കിയെന്നല്ല, അവിടെ നിങ്ങൾക്ക് മേൽ നിർബന്ധമാക്കിയത്. അതിന്റെ ബാക്കി എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല അതിന്റെ നേരെ എതിരെന്താണ്? നിങ്ങൾ മാതാപിതാക്കളോട് അതിക്രമം പ്രവർത്തിക്കരുത് എന്ന കാര്യം അള്ളാഹു നിങ്ങളുടെ മേൽ തീരുമാനമിറക്കിയിരിക്കുന്നു. വബിൽ വാലിദൈനി ഇഹ്സാന. മൂന്നാമത്തെ കൽപ്പന, വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ. വലാ തഖ്തുലു, വലാ തഖ്തുലു എന്താ അർത്ഥം? ഖതലാനണ്ട കൊന്നു. വലാ തഖ്തുലു, നിങ്ങൾ കൊല്ലരുത്. വലാ തഖ്തുലു ഔലാദകും, നിങ്ങളുടെ സന്താനങ്ങളെ, നിങ്ങളുടെ മക്കളെ. മിൻ ഇംലാഖിൻ, മിൻ ഇംലാഖ്, ഇംലാഖ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, ഇംലാഖ് എന്ന് പറഞ്ഞാൽ ഫഖർ എന്നാണ് അതിന്റെ അർത്ഥം. ولا تقتلوا اولادكم من املاق നിങ്ങൾ ദാരിദ്ര്യം കാരണത്താൽ മക്കളെ കുട്ടികളെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൊലപ്പെടുത്തരുത് നഹ്നു നർസുഖുക്കും നഹ്നു നമ്മളാണ് നർസുഖുക്കും നർസുഖു അർസഖ അഫൻ റസഖ യർസുഖു നർസുഖു എന്താണ് നമ്മളാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ഉപജീവനം നൽകുന്നത് നർസുഖുക്കും വഇയാഹും വഇയാഹും അവർക്കും നിങ്ങൾക്കും അവർക്കും റിസ്ക് നൽകുന്നത് നമ്മളാണ് നഹ്നു നർസുഖുക്കും വഇയാഹും നോക്കൂ നിങ്ങൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ولا تقتلوا اولادكم من املاق ദാരിദ്ര്യം കാരണത്താൽ നിങ്ങൾ ഒരിക്കലും കുട്ടികളെ കൊലപ്പെടുത്തരുത് നഹ്നു നർസുഖുക്കും വഇയാഹും നമ്മളാണ് അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് ഇതേ രൂപത്തിൽ തന്നെ ഈ ആയത്ത് സൂറത്തുൽ ഇസ്രായിൽ വന്നിട്ടുണ്ട് സൂറത്തുൽ ഇസ്രായിലെ 31-ാമത്തെ ആയത്തായിട്ട് പെട്ടെന്ന് ഖുർആനിൽ എടുക്കാൻ പറ്റുമെങ്കിൽ ആയത്ത് എടുത്തോളൂ സൂറത്തുൽ ഇസ്രായിലെ 31-ാമത്തെ ആയത്ത് അവിടെ ഈ ആയത്തിൽ ചെറിയൊരു മാറ്റമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചത് ചെറിയൊരു മാറ്റമേ ആയത്തിലുള്ളൂ വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖിൻ വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖിൻ രണ്ടു തമ്മിൽ വ്യത്യാസം എന്താണെന്ന് പറയാൻ പറ്റും അല്ല 31 തൊട്ട് മേലായി തൊട്ട് മേലായി ولا تقتلوا اولادكم خشيه املاق نحن نرزقكم نحن نرزقهم واياكم എന്താണ് ആയത്തിലെ വ്യത്യാസം രണ്ടായത്തിലും ഒന്ന് ദാരിദ്ര്യത്തെ കുറിച്ചുള്ള പേടിയാണ് ഒന്ന് ദാരിദ്ര്യമുള്ള അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകിച്ച് വ്യത്യാസമുള്ളത് നഹ്നു നർസുഖുഹും വഇയാകും തൊട്ടു മുന്നുള്ള ആയത്തിൽ എങ്ങനെയുള്ളത് നഹ്നു നർസുഖുഹും വഇയാകും ഈ ആയത്തിലോ നഹ്നു നർസുഖുഹും വഇയാകും തൊട്ട് മുന്നുള്ള ആയത്തിൽ നമ്മൾ ഇവിടെ കിതാബ് തൗഹീദിൽ പഠിക്കുന്ന ആയത്തിൽ നഹ്നു നർസുഖുക്കും വഇയാഹും എന്തുകൊണ്ടാണ് അല്ല ഇവിടെ അതല്ല ഉദ്ദേശം എന്തുകൊണ്ടാണ് ഈ ആയത്തിൽ ഇപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിയത് പണ്ഡിതന്മാർ പലരും ഇത് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവരതിന് കാരണമായി പറഞ്ഞു ഒന്നാമത്തെ ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു അൻആമിൽ പറഞ്ഞത് ولا تقتلوا اولادكم من املاق ദാരിദ്ര്യം കാരണത്താൽ നിങ്ങൾ കുട്ടികളെ കൊല്ലരുത് നിങ്ങൾക്ക് ഇപ്പൊ ദാരിദ്ര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലരുത് നഹ്നു നർസുഖുക്കും നിങ്ങൾക്ക് നമ്മൾ റിസ്ക് നൽകും വഇയാഹും അവർക്കും
നൽകും
അല്ലല്ല നഹ്നു നർസുഖുക്കും വഇയാഹും ദാരിദ്ര്യം ഇപ്പൊ നിങ്ങൾക്കുണ്ട് അത് പേടിച്ചിട്ടാ നിങ്ങൾ കുട്ടികളെ കൊല്ലുന്നത് നിങ്ങൾക്ക് നമ്മൾ റിസ്ക് നൽകും അവർക്കും റിസ്ക് കൊടുക്കും ദാരിദ്ര്യമുള്ളത് കൊണ്ട് തന്നെ അവരുടെ കാര്യമാണ് ആദ്യം അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് ആദ്യം നമ്മൾ റിസ്ക് നൽകും വഇയാഹും അവർക്കും നൽകും എന്നാൽ രണ്ടാമത്തെ ആയത്തിൽ ഖശിയത ഇംലാഖ് ദാരിദ്ര്യം ഇപ്പോൾ ഇല്ല കുട്ടികളെ കൊല്ലാനുള്ള കാരണം എന്താ ഇനി ദാരിദ്ര്യം വരുമെന്നുള്ള പേടിയാണ് അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു നഹ്നു നർസുഖുഹും അവർക്ക് നമ്മൾ റിസ്ക് കൊടുക്കും വഇയാഖും നിങ്ങൾക്ക് ഏതായാലും ഇപ്പൊ റിസ്ക് ഉണ്ട് നിങ്ങൾക്കും നമ്മൾ റിസ്ക് നൽകും അവർക്ക് നമ്മൾ ഏതായാലും റിസ്ക് കൊടുക്കും അവിടെ കുട്ടികളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം എടുത്തു പറഞ്ഞത് ഇവിടെ ഒരു ചെറിയൊരു ലത്തീഫ വളരെ ചെറിയ ഒരു രഹസ്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ ഒളിപ്പിച്ചു വെച്ചത് പണ്ഡിതന്മാർ പറഞ്ഞത് ഇതുകൊണ്ടാണ് ഒന്നാമത്തേത് ദാരിദ്ര്യമുള്ള സന്ദർഭത്തിലുള്ള അഭിസംബോധനയാണ് ദാരിദ്ര്യമുള്ളപ്പോൾ നിങ്ങളെ ഭക്ഷണത്തിന്റെ കാര്യം നിങ്ങൾക്ക് പേടി ഉണ്ടാവും നഹ്നു നർസുഖുക്കും നിങ്ങൾക്ക് നമ്മൾ റിസ്ക് നൽകും വഇയാഹും അവർക്ക് നമ്മൾ നൽകും എന്നാൽ രണ്ടാമത്തെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ ധനികരാണ് പക്ഷെ നിങ്ങൾ കുട്ടികളെ പ്രസവിക്കാത്തതിനുള്ള കാരണം എന്താ പേടിയാണ് ദാരിദ്ര്യം വരുമെന്നുള്ള പേടിയാണ്. ഈ പേടിക്കണം, അവർക്ക് നമ്മൾ റിസ്ക് നൽകും, നിങ്ങൾക്കും നമ്മൾ റിസ്ക് നൽകും. ഇത് ഈ ആയത്തിന്റെ ഒരു രഹസ്യങ്ങളിൽ പെട്ടതാണ്. മാത്രമല്ല ഈ സന്ദർഭത്തിൽ ഇഫാദുകൾക്കൊക്കെ കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകം കൂടിയുണ്ട്. ഹാഫ് നിങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനത്തെ ആയത്തുകൾ പെട്ടെന്ന് അങ്ങോട്ട് മാറും, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഇത്തരം മുത്തശാബിഹാത്തായ പരസ്പരം സദൃശ്യമുള്ള ആയത്തുകൾ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ് അദ്ദേഹത്തിന്റെ കിതാബ് തന്നെ മുത്തശാബിഹാത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞു. ആയത്ത് ഹാഫിദീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം അവർക്ക് പ്രത്യേകം ഇങ്ങനത്തെ വാവ് ഫാവ് സ ഇങ്ങനത്തെ അക്ഷരങ്ങൾ പെട്ടെന്ന് അങ്ങോട്ടും മാറും. അപ്പൊ അങ്ങനെയുള്ള ആയത്തുകൾ മാത്രം ക്രോഡീകരിച്ചുകൊണ്ടൊരു കിതാബാണ് മുത്തശാബിഹാത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ് അദ്ദേഹത്തിനുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ചില ഇടങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വ്യത്യാസം വരാനുള്ള കാരണം എന്താ? ചില ഇടങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ولا تقتلوا اولادكم من املاق نحن نرزقكم واياهم കുട്ടികളെ കൊലപ്പെടുത്തുക എന്നത് മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു തആല നിരോധിച്ച കാര്യമായിട്ട് ഇതിൽ പറയുന്നു. കുട്ടികളെ കൊലപ്പെടുത്തുക എന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നിരോധിച്ച മൂന്നാമത്തെ കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും. ശിർക്ക് കഴിഞ്ഞു പിന്നെ മാതാപിതാക്കളോടുള്ള കാര്യം പറഞ്ഞു, പിന്നെ കുട്ടികളെ കൊല്ലരുത് എന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ചത്. ഇന്ന് അതെ പറയാൻ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ്, ഇതിൽ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്. ചില ആളുകൾ ഭ്രൂണഹത്യ നടത്തുന്നു, വേറെ ചില ആളുകൾ ഭ്രൂണഹത്യ നടത്താതെ തന്നെ കുട്ടികൾ ഉണ്ടാവുന്നതിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. പല രീതികൾ സ്വീകരിച്ച് മരുന്ന് വെച്ചിട്ടോ മറ്റൊക്കെ കുട്ടികൾ ഉണ്ടാകുന്നത് തടയുന്നു. ഇത് രണ്ടും യഥാർത്ഥത്തിൽ പാടില്ലാത്ത കാര്യമാണ്, ഇസ്ലാമികമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. ഭ്രൂണഹത്യ എന്നത് പാടില്ലാത്ത കാര്യമാണ്, തീർത്തും തെറ്റായ കാര്യമാണ്. ചില സന്ദർഭങ്ങളൊഴികെ, ഉദാഹരണത്തിന് ഉമ്മ മരിച്ചു എന്ന് മറ്റോ പേടിക്കുന്ന ഏതെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ, ഇത് പ്രത്യേക സാഹചര്യങ്ങളാണ്. അതല്ലാത്ത സാഹചര്യങ്ങളിൽ കുട്ടികൾ വർദ്ധിക്കുക എന്നത്, കുട്ടികൾ ധാരാളം ജനിക്കുക എന്നത് ഇസ്ലാമികമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, മുകാഥറുൻ ബികുമുൽ ഇൻദൽ അംബിയ, ഞാൻ നിങ്ങളെ കൊണ്ട് ധാരാളം, നിങ്ങൾ ധാരാളമുണ്ട് എന്നതിന്റെ പേരിൽ ഞാൻ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ, പിന്നെ അല്ലെങ്കിൽ അംബിയാക്കന്മാരുടെ അടുക്കൽ പ്രത്യേക സ്ഥാനം എനിക്ക് നൽകുന്നതാണ്. മുസ്ലിം ഉമ്മത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നത് നമുക്ക് ആവശ്യമാണ്. എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഇഫ്റാത്തുമുണ്ട്, തഫ്രീത്തുമുണ്ട്, അതിരി കവിയലുമുണ്ട്, അലസതയുമുണ്ട്. ചില ആളുകൾ കുട്ടികൾ തീരെ വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ ആക്കൂ, എന്നിട്ട് ആ കുട്ടികൾ ആ രൂപത്തിൽ അവർ ഇസ്ലാമിനെതിരാകും. വേറെ ചില ആളുകൾ കുട്ടികൾ ജനിക്കാന്നുള്ളതിന്റെ അപ്പുറം അവരെ വളർത്താനുള്ള കാര്യത്തിൽ യാതൊരു ശ്രദ്ധ ഉണ്ടാവില്ല. ഇത് രണ്ടും തെറ്റാണ്. കുട്ടികൾ അങ്ങനെ ജനിക്കാന്നുള്ളത് മാത്രമല്ല, ഷെയ്ഖ് സാലിഹ് സുഹൈം അദ്ദേഹത്തിന് ചില ദുറൂസുകൾ പറഞ്ഞതിനെയാണ് എന്റെ ഓർമ്മയിലുള്ളത്. കുട്ടികൾ ജനിക്കുക എന്നതിനോടൊപ്പം അവർക്ക് തർബിയത്ത് കൊടുക്കുകയുമാണ്, ഇസ്ലാമികമായ തർബിയത്ത് അവർക്ക് നൽകുകയുമാണ്. അങ്ങനെ അനേകം കുട്ടികൾ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായിരിക്കണം. സഹാബികൾ, അവർക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. സലഫുകളിലൊക്കെ കുട്ടികൾ കൊണ്ട് അവർ എന്ത് ചെയ്തിരുന്നു, മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഫഹർ നടിച്ചിരുന്നു. എന്നാൽ ഇന്ന് അല്ലാഹു മുസ്താൻ കുട്ടികൾ ഉണ്ടാവാന്നുള്ളതെന്ന് ആളുകൾക്ക് നാണക്കേടായി തോന്നുന്നു. രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടാകുമ്പോൾ തന്നെ ആളുകൾ പ്രസവം നിർത്തുക, യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ആദർശത്തിന് കടക വിരുദ്ധമാണ്. അള്ളാഹു മുസ്താൻ മറ്റെല്ലാ മത സമുദായങ്ങളും കുട്ടികളെ കിട്ടാൻ വേണ്ടി മത്സരിക്കണം, പക്ഷേ കുട്ടികൾ കൂടുതൽ ഉണ്ടാകണമെന്ന് പ്രത്യേകം കൽപ്പിക്കപ്പെട്ട ഇസ്ലാമിക സമുദായത്തിലെ ആളുകൾക്കാണ് കുട്ടികൾ ഉണ്ടാകുന്നതിൽ കൂടുതൽ നാണക്കേട്. ചില ക്രിസ്ത്യൻ സഭകളൊക്കെ കുട്ടികൾ കൂടുതൽ പ്രസവിക്കുന്നവർക്ക് പൈസ കൊടുക്കുക, പക്ഷെ മുസ്ലിം ഉമ്മത്തിൽ ചില ആളുകൾ വിചാരിക്കുന്നത് അതുകൊണ്ട് പ്രയാസം ഉണ്ടാകുമെന്നാണ്. രാഷ്ട്രത്തിൽ മാത്രമല്ല ജനസംഖ്യാ വർദ്ധനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇതിനു പറ്റിയ സമയമല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ കുഫ്ഫാറുകൾ യഹൂദന്മാർ കൊണ്ടുവന്ന ചിന്താഗതികളാണ്. കുട്ടികൾ കുറച്ചുണ്ടായാൽ ദാരിദ്ര്യം കുറയും. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, ഇന്ന് ആളുകൾ എത്രത്തോളം വർദ്ധിച്ചു. ഇപ്പോൾ ഭക്ഷണം വേസ്റ്റ് ആവാണ്, ആളുകൾ ഭക്ഷണം കഴിച്ച് വേസ്റ്റ് ആക്കുകയാണ്. പണ്ട് ആളുകൾ വളരെ കുറവായിരുന്നു, അന്നുള്ള ആളുകൾക്ക് പട്ടിണിയുടെ കഥ പറയാൻ ധാരാളം ഉണ്ടാവും. അന്ന് ആള് കൂടിയിട്ട് അതായത് അള്ളാഹു സുബ്ഹാന തആല കൂടുതൽ ബർക്കത്ത് ചൊരിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ولا تقتلوا اولادكم من املاق نحن نرزقكم واياهم ياتم شلايلو ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقربوا നിങ്ങൾ സമീപിച്ചു പോകരുത് ولا تقربوا നിങ്ങൾ സമീപിക്കരുത് ولا تاتوا ينو ولا تفعلوا ينو الا الله سبحانه وتعالى പറഞ്ഞു മറിച്ച് ولا تقربوا നിങ്ങൾ അടുത്തു പോകാൻ പാടില്ല. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് കഴിഞ്ഞ തവണ നമ്മൾ വിശദീകരിച്ചതാണ്. അടുത്തു പോകാൻ വജ്തനി മുത്താബൂത്ത് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ തിന്മകളുടെ അടുത്തേക്ക് പോലും പോകരുത് എന്ന് പറയുന്നതിൽ നിന്ന് അതിന്റെ വശായിലുകളിൽ നിന്ന് വരെ വിട്ടുനിൽക്കണമെന്ന് മനസ്സിലാക്കാം. വല തഖറബു അസ്-സിന, നിങ്ങൾ സിനയുടെ അടുക്കലേക്ക് പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഇതിന് സമാനമാണ്. വല തഖറബു അൽ-ഫവാഹിഷ്, അൽ-ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായ കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, വൃത്തിയില്ലാത്ത കാര്യങ്ങൾ. മാ ظهر منها وما بطن, മാ ظهر منها وما بطن, മാ ظهر منها. ولا تقربوا الفواحش, നിങ്ങൾ ഫവാഹിഷുകളോട് അടുക്കരുത്. മാ ظهر منها, അവയിൽ നിന്ന് ظهر, പുറമേക്ക് പ്രകടമായതിലെ അത്തരം ഫവാഹിഷുകളെ നിങ്ങൾ അടുക്കാൻ പാടില്ല. മാ ظهر منها എന്ന് പറഞ്ഞാൽ അവയിൽ നിന്ന് പ്രകടമായ ഫവാഹിഷികൾ, വ്യക്തമായി കാണുന്ന ഫവാഹിഷികൾ, അതിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല. വമാ ബതൻ, ഗോപ്യമായ ഫവാഹിഷികളിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല. ഗോപ്യമായ എന്നാൽ രഹസ്യമായ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർക്ക് അനേക മക്കുവാലുകളുണ്ട്. ചിലർ പറഞ്ഞു മാ ظهر منها وما بطن, പ്രകടമായ തിന്മയിലേക്കും പോകരുത് ഗോപ്യമായ തിന്മയിലേക്കും പോകരുത് എന്നതിന്റെ ഉദ്ദേശം. ഒരു വിഭാഗം പറഞ്ഞു ചില തിന്മകൾ അത് തിന്മയാണ് എന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കും. ചില തിന്മകൾ, ഉദാഹരണത്തിന് മാതാവിനെ വിഭജിക്കുക, അത് തിന്മയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ടതില്ല. അത് വ്യക്തമായ ഫാഹിഷയാണ്. ഓമാ ബത്തൻ, എന്നാൽ ചില തിന്മകൾ പെട്ടെന്ന് എല്ലാവർക്കും അതിന് തിന്മയാണെന്ന് ബോധ്യപ്പെട്ടോളുന്നില്ല. അതൊരു വൃത്തികേടാണ്, മെച്ചമായ കാര്യമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കൊള്ളണമെന്നില്ല. അതാണ് ഇവിടുത്തെ ഉദ്ദേശം. അത്തരം രൂപത്തിലുള്ള രണ്ട് തിന്മകളും, വ്യക്തമായ തിന്മയാകട്ടെ വ്യക്തമല്ലാത്തതാകട്ടെ, നീ അത്തരം തിന്മകളിൽ നിന്നൊക്കെ പരിപൂർണമായി വിട്ടുനിൽക്കണമെന്നാണ് ഇതിന്റെ ഉദ്ദേശം. ഒരു വിശദീകരണം അതാണ്, മനസ്സിലായി. രണ്ടാമത്തെ വിശദീകരണം, മാ ظهر منها എന്ന് പറഞ്ഞാൽ തിന്മ നിങ്ങൾ പ്രകടമായും ചെയ്യരുത്, വമാ ബതൻ എന്ന് പറഞ്ഞാൽ രഹസ്യമായും ചെയ്യരുത്. ഉദാഹരണത്തിന് ഒരാൾ വിഭജിക്കാൻ, പരസ്യമായി വിഭജിക്കാം, പരസ്യമായി വിഭജിക്കാൻ നമ്മൾ രഹസ്യമായി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അപകടമാണ്. അൽ മുജാഹറത്തു ബിൽ മഅസിയ തജഅലുഹു കബീറതൻ ഔ അദീമ, ഒരു തിന്മ അത് ആളുകൾ കാണുന്ന അവസ്ഥയിൽ ചെയ്യുക എന്നത് ആ തിന്മയുടെ ഗൗരവം വർദ്ധിപ്പിക്കും. ഒരാൾ ആളുകൾ കാണുന്ന അവസ്ഥയിൽ, ജനങ്ങളെല്ലാവരും നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ തിന്മ ചെയ്യുക എന്നത് ആ തിന്മയുടെ ഗൗരവം വർദ്ധിപ്പിക്കും. അപ്പൊ മാ ظهر منها എന്ന് പറഞ്ഞാൽ പരസ്യമായി ചെയ്യരുത്, വമാ ബതൻ രഹസ്യമായും ചെയ്യരുത്. തിന്മകൾ നിങ്ങൾ അതിലേക്ക് അടുക്കരുത്, പരസ്യമായിട്ടാണെങ്കിലും അടുക്കരുത്, രഹസ്യമായിട്ടാണെങ്കിലും അടുക്കരുത്. അതാണ് രണ്ടാമത്തെ അർത്ഥം. മറ്റൊരു അഭിപ്രായം, മാ ظهر منها എന്ന് പറഞ്ഞാൽ കബായിറുകളാണ്, വമാ ബതൻ എന്ന് പറഞ്ഞാൽ സഗായിറുകളാണ്. തിന്മകൾ പല രൂപത്തിലുണ്ട്. അക്ബറുൽ കബായിറാണ്, ഏറ്റവും വലിയ കബീർ ഷിർക്കാണ്. എന്നാൽ അതിന് താഴെയാണ് വേറെ ചില തിന്മകൾ. അപ്പോൾ കബായിറും സഗായിറുമാണ് ഇവിടുത്തെ ഉദ്ദേശമെന്ന് വേറെ ചില ആളുകൾ പറഞ്ഞു. മനസ്സിലായില്ലേ? ഈ മൂന്ന് അഭിപ്രായത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. മൂന്നും ശരി തന്നെയാണ്, മൂന്നിലും പ്രത്യേകിച്ച് തെറ്റില്ല. മാ ظهر منها وما بطن, ഈ മൂന്നും ഇസ്ലാമികമായി യോജിച്ച അർത്ഥം തന്നെയാണ്. ولا تقربوا الفواحش ما ظهر منها وما بطن. എത്ര കാര്യം പറഞ്ഞു? ഒന്ന് ശിർക്ക് ചെയ്യാൻ പാടില്ല, രണ്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടത്. മൂന്ന് മക്കളെ കൊല്ലരുത്. നാലാമത്തേത് വല ചക്രബു അൽ ഫവാഹിഷ മാ ദഹറ മിൻഹ വമാ ബത്തൻ. ഇപ്പൊ തന്നെ ആയത്ത് കാണാപ്പെടായിട്ടുണ്ടാവും ചില ആളുകൾക്ക്. കാരണം ഓരോ കാര്യങ്ങൾ നമ്മൾ എണ്ണി എണ്ണിയിട്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പഠിക്കാവുന്നതാണ്. ولا تقتلوا النفس التي حرم الله الا بالحق ولا تقتلوا ولا تقتلوا بتطوبനെ കേട്ടോളൂ. ولا تقتلوا എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊലപ്പെടുത്തരുത്, കൊല ചെയ്യരുത്. ولا تقتلوا النفس ആത്മാവിനെ, ആത്മാവിനെ. ولا تقتلوا النفس നിങ്ങൾ ആത്മാവിനെ കൊലപ്പെടുത്തരുത്. എങ്ങനെയുള്ള ആത്മാവ്? التي حرم الله, അല്ലാഹു ഹറാമാക്കിയ, അല്ലാഹു പവിത്രത നൽകിയ ആത്മാക്കളെ നിങ്ങൾ കൊലപ്പെടുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ, പവിത്രത നൽകിയ ആത്മാക്കളെ നിങ്ങൾ കൊലപ്പെടുത്തരുത്. ഇല്ലാ ബിൽ ഹഖി, ഹഖ് ഇല്ലെങ്കിൽ, ഹഖായിട്ടല്ലാതെ. ഹഖ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചാലല്ലാതെ, ഷർഉ അനുവദിച്ചാലല്ലാതെ. ഇല്ലാ ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഷർഉ അനുവദിക്കപ്പെട്ട രൂപത്തിലല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കൊലപ്പെടുത്താൻ പാടില്ല. ഷർഉ എപ്പോഴാണ് കൊലപാതകം അനുവദനീയമായിട്ടുള്ള, ഒരു വ്യക്തിയെ കൊലപ്പെടുത്തൽ അനുവദനീയമായിട്ടുള്ളത്? മൂന്ന് സന്ദർഭങ്ങളാണ് പ്രധാനപ്പെട്ട്, അതിൽ പ്രധാനമായും ഉള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ യഹില്ലു ദമു ഉംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദാ തലാസിൻ. മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഒരു മുസ്ലിമിന്റെ രക്തം അനുവദനീയമാവുകയില്ല. ഒന്ന്, അന്നഫ്സു ബിന്നഫ്സ്, ഒരാൾ മറ്റൊരാളെ കൊന്നു, അതിന് പകരമായുള്ള കൊലപാതകം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒരാളെ കൊന്നാൽ അതിന് പകരമായിട്ടുള്ള, അത് യഹൂദ നസറാനികൾക്കും ഇതേ വിധി തന്നെയാണ്, അവർ മാറ്റിമറിച്ചതാണ്. രണ്ട്, വസ്സയ്യിബുസ്സാനി എന്ന് പറഞ്ഞാൽ വിവാഹിതനായ വ്യഭിചാരി, അവനെ തെറിഞ്ഞു കൊല്ലാണ് വേണ്ടത്. വസ്സയ്യിബു അസ്സാനി, സയ്യിബ് എന്ന് പറഞ്ഞാൽ വിവാഹിതനായ, മഹ്സൻ എന്നാണ് അതിന്റെ ഉദ്ദേശം. അള്ളാഹു അല വ്യക്തമായ പദസ്ഥിക്കറിയാം. വസ്സയ്യിബു അസ്സാനി, വിവാഹിതനായതെന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചുകൊണ്ടിരിക്കന്നെ വേണമെന്നില്ല. ഉദാഹരണത്തിന്, ഒരാൾ കല്യാണം കഴിച്ചു, എന്നിട്ട് ഒരു സ്ത്രീ കല്യാണം കഴിച്ചു, പിന്നെ വിധവയായി, എന്നിട്ട് വിചാരിച്ചാൽ അവളും ഇതിൽപ്പെടും. നിക്കാഹ്, അത് ഒരിക്കൽ ഉണ്ടാവുക, ഭാര്യ ഭർത്തൃ ബന്ധം ഉണ്ടാകുക, പിന്നീട് ജിന ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഇതിൽപ്പെടും. അല്ലാതെ വിവാഹിതനായി ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ചെയ്യണമെന്നില്ല. മനസ്സിലായില്ല? അതല്ലെങ്കിൽ ഒരാൾ കല്യാണം കഴിച്ചു, അയാളെ ഭാര്യ മരിച്ചു ഈ കാലങ്ങളായി, പിന്നെ അയാൾ ചെയ്തു, അതിൽ ഈ പരിധിയിൽപ്പെടുന്നതാണ്. വിവാഹിതനായ വിചാരി എന്നതിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണിത്. അല്ലാതെ വിവാഹിതനായിരിക്കുന്ന സമയത്ത് വ്യഭിചരിക്കുന്നത് മാത്രമല്ല ഇതിൽ ഉൾപ്പെടുന്നത്. വസ്സയ്യിബു അസ്സാനി വത്താരിഖു ലിദീനിഹിൽ മുഫാരിഖു ലിൽജമാഅ, വത്താരിഖു ലിദീനിഹി, തന്റെ ദീൻ ഒഴിവാക്കിയ, അൽ മുഫാരിഖു ലിൽജമാഅ, അൽ ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ വ്യക്തി, അതിനെ വേർപിരിഞ്ഞ വ്യക്തി, അതിനെ മുർത്തദായ വ്യക്തി. മുർത്തദിനെ കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിധി. മുർത്തദ് എന്ന് മനസ്സിലായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയാണ്. വത്താരിഖു ലിദീനിഹിൽ മുഫാരിഖു ലിൽജമാഅ, അതൊരുമിച്ചാണ്. അതേസമയം ഇത് മുസ്ലിമിന്റെ കാര്യമാണ്, എന്നാൽ അമുസ്ലിങ്ങളുടെ കാര്യത്തിലാണെങ്കിലോ? അമുസ്ലിങ്ങളുടെ കാര്യത്തിലുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ ആത്മാക്കൾ അവ ഏതൊക്കെയാണ്? ഒന്ന്, മുസ്ലിം. മുസ്ലിം അവനെ കൊല്ലാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിലും പറഞ്ഞ കാര്യമാണ്, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് കഅബയുടെ ഹുർമത്ത് പോലെയുള്ള ഹുർമത്തുണ്ട്, പവിത്രതയുണ്ട്. ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന്, മുസ്ലിമിനെ കൊല്ലാൻ അനുവാദമില്ലാത്ത, മുസ്ലിമിനെ കൊല്ലാൻ യാതൊരു നിലക്കും അനുവാദമില്ല ഈ മൂന്ന് സന്ദർഭങ്ങളിലല്ലാതെ. ഇനി രണ്ടാമത്തേത് ഉള്ളത് വദ്ദിമി, സിമ്മി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജിസിയ കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന കാഫിർ. ജിസിയ കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന കാഫിർ. വൽ മുആഹിദ് ഇസ്ലാമിക ഭരണകൂടമാണ്. ആ ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന കുഫാറുകൾ അവർ ജിസിയ കൊടുക്കണം. ഇസ്ലാമിക ഭരണകൂടത്തിന് നിശ്ചിത തുക അവർ ജിസിയായി ജിസിയാണെന്ന് പറയാം, നിശ്ചിത തുക നൽകണം. ആ തുക നൽകിക്കൊണ്ട് ജീവിക്കുന്ന ദിമ്മി, അവർക്ക് ദിമ്മി എന്നാണ് വിളിക്കുക, അവരെ കൊല്ലാൻ പാടില്ല. ഇനി അവരെ കൊല്ലാൻ ഭരണകൂടം തീരുമാനം പുറപ്പെടുവിപ്പിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് പുറത്തു പോകാനുള്ള സമയം കൊടുക്കണം. എന്നിട്ട് ആ സമയം ഇന്ന സമയത്തിനുള്ളിൽ ഇവിടെ എല്ലാവരും പോകണം. എന്നിട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ അവരെ കൊല്ലാൻ അനുവാദമുണ്ട്. അതല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിൽ അവരെ കൊലപ്പെടുത്താൻ അനുവാദമുണ്ട്. അതുപോലെ തന്നെ വൽ മുആഹിദ് കരാറിലേർപ്പെട്ടയാൾ, പരസ്പരം യുദ്ധം പാടില്ലാന്ന് കരാറിൽ, ഉദാഹരണത്തിന് ഹുദൈബിയ സന്ധി, കരാറിലേർപ്പെട്ടു മക്കയിലുള്ള ആളുകളെ മദീനക്കാർ കൊല്ലാൻ പാടില്ല, മദീനയിലുള്ള ആൾക്കാരെ മക്കാരും കൊല്ലാൻ പാടില്ല. ആ കരാറിലേർപ്പെട്ട ആളുകളെ കൊല്ലാൻ പാടില്ല. കരാറിലേർപ്പെടുക എന്ന് ഓരോ വ്യക്തി പോയിട്ട് കരാറിലേർപ്പെടണം. ഇസ്ലാമിക ഭരണകൂടത്തിലെ വലിയുൽ അമർ ഒരു സമൂഹവുമായി കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ വ്യക്തികൾ ആ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. മനസ്സിലായില്ലേ? ഇസ്ലാമിക സമൂഹത്തിൽ ഉദാഹരണത്തിന് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള ആളുകളുമായി കരാർ ചെയ്തു, മദീനയിലുള്ള എല്ലാവർക്കും അത് ബാധകമാണ്. അതല്ലാതെ അത് മുഹമ്മദ് കരാർ ചെയ്തതാണ്, അത് എനിക്ക് ബാധകമല്ല എന്ന് പറയാൻ പറ്റില്ല. ഇസ്ലാമിക ഭരണകൂടത്തിലെ ഭരണാധികാരി ഒരു രാജ്യവുമായി കരാർ ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാവരും നമ്മളുമായിട്ട് എന്താണ്, നമ്മൾ എന്ന് പറഞ്ഞാൽ ആ ഭരണകൂടത്തിന് കീഴിലുള്ള ആളുകളുമായി മുആഹിദാണ്, കരാറിലേർപ്പെട്ട ആളുകളാണ്. അവരുമായി യുദ്ധം ചെയ്യാനോ അവരെ കൊല്ലാനോ പാടില്ല. ആ കരാറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വൽ മുസ്തഅമീൻ അഭയം തേടി വന്നയാൾ, നമ്മുടെ അടുത്ത് ഒരാൾ അഭയം തേടി വന്നു, അയാൾക്ക് നമ്മൾ അഭയം കൊടുത്തു കഴിഞ്ഞാൽ അയാളെ കൊല്ലാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു മുസ്ലിം മറ്റൊരാൾക്ക് അഭയം കൊടുത്തു, അയാളെ കൊല്ലാൻ പാടില്ല. ഒരു മുസ്ലിം മറ്റൊരാൾക്ക് അഭയം നൽകി, ഇയാൾക്ക് ഞാൻ അഭയം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ കൊല്ലാൻ അനുവാദമില്ല. വൽ മുസ്തഅമീൻ അഭയം തേടി വന്നയാൾ, അൽ മുസ്തഅമീൻ ആദ്യം പറഞ്ഞത് ഒന്ന് മുസ്ലിം, മുസ്ലിങ്ങൾ മൂന്ന് പേരെയാണ് പിന്നെ അനുവദനിയായിട്ടുള്ളത്. രണ്ടാമത്തേത് ദിമ്മി, അദ്ദിമ്മി. മൂന്നാമത്തേത് അൽ മുആഹിദ് കരാറിലേർപ്പെട്ടയാള്. നാലാമത്തേത് അൽ മുസ്തഅമീൻ അഭയം തേടി വന്നയാൾ. ഇവരെ ഒന്നും കൊല്ലാൻ പാടില്ല. അസ ഇവരല്ലാത്ത ആൾക്കാരാണെങ്കിലോ ഖത്തുൽ മുശ്രിക്കീന ഹൈസു വജത്തുമൂഹും, നിങ്ങൾ മുശ്രിക്കീങ്ങളെ എവിടെ നിന്ന് കണ്ടോ അവിടെ നിന്ന് കൊലപ്പെടുത്തണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ആയത്തിൽ പറഞ്ഞതാണ്. മുശ്രിക്കുകളുമായി മൊത്തത്തിൽ എന്താണ് ഇസ്ലാമിക സമൂഹം യുദ്ധത്തിലാണ്. അപ്പൊ ഇവിടെ നമ്മള് ഇത്തരം നാടുകളിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ മുആഹിദീങ്ങളാണ്, കരാറിലേർപ്പെട്ട ആളുകളാണ്. അവര് നമ്മളോട്ടും പ്രശ്നത്തിനില്ല, നമ്മൾ അവരോട്ടും പ്രശ്നത്തിനില്ല. നമ്മൾ ഈ ഭരണകൂടവുമായി കരാറിലാണ്. അതുകൊണ്ട് നമ്മൾ അവർ തമ്മിൽ പ്രത്യേകിച്ച് സായുധമായ പോരാട്ടം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَعْقِلُونَ. ذَلِكُمْ ഈ കാര്യങ്ങൾ, ذَلِكُمْ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? وَصَّاكُمْ بِهِ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് വസിയത്ത് ചെയ്ത കാര്യമാണ്. ذَلِكُمْ وَصَّاكُمْ بِهِ വസിയത്ത് എന്ന് പറഞ്ഞാൽ ഹിയൽ അഹദു ബിഹി അല വജ്ഹിൽ ഇഹ്തിമാം, ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടുകൂടി കരാറിൽ ഏർപ്പെടുന്നതിനാണ് വസിയത്ത് എന്ന് പറയുക. ഇത് അല്ലാഹു സുബ്ഹാനഹു ചെയ്ത വസിയത്ത് എന്നാൽ അല്ല പ്രാധാന്യത്തോടുകൂടി നമ്മളുമായി കരാറിൽ ഏർപ്പെട്ട കാര്യമാണ്. മനസ്സിലായി? നിങ്ങൾ ആക്കല് ഉള്ളവരായി തീരാൻ, ബുദ്ധി ഉള്ളവരായി തീരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്ത വസിയത്തുകളാണ് ഇത്. ബുദ്ധി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവന് ഉപദ്രവമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യവച്ഛേദിച്ചു മനസ്സിലാക്കി അതിൽ നിന്ന് അകറ്റി നിർത്തുന്ന കാര്യമാണ് ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങൾ, ബുദ്ധിക്ക് മനസ്സിലായ കാര്യങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് മനുഷ്യന് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, ആ ബുദ്ധിമുട്ടെന്നൊക്കെ തടയാൻ പറഞ്ഞു തരുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു അവയവമാണ്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒരു കാര്യമാണ് ബുദ്ധി. അതിന് മനസ്സിലായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷറിൽ നിന്ന് നമ്മളെ തടുത്തു നിർത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ദാരിക്കും വസ്വാക്കും ബിഹി ലഅല്ലകും തഖിയൂൻ, നിങ്ങൾ ഷറുകളിൽ നിന്ന് അകന്നു നിൽക്കപ്പെടാൻ ഇതാണ് അള്ളാഹുവിന്റെ വസീയത്ത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. അള്ളാഹു ബാക്കി നമുക്ക് നിസ്കാരത്തിന് ശേഷം.